വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, വിതയ്ക്കുന്നവനും വിത്തും. വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ കൂടെ സ്വർഗരാജ്യത്തിലെ കാര്യങ്ങളും തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള സ്വർഗീയ കർഷകന്റെ പ്രവർത്തനങ്ങളും ക്രിസ്തു ചിത്രീകരിക്കുന്നു. നിലത്തിൽ വിതയ്ക്കുന്നവനെ പോലെ സ്വർഗീയ വിത്താകുന്ന സത്യം വിതയ്ക്കുവാൻ അവൻ വന്നു. തൻ്റെ കൃപയുടെ വിലയേറിയ സത്യങ്ങളാകുന്ന വിത്ത് ഉപമയിൽ കൂടെയുള്ള ഉപദേശം മുഖേന അവൻ വിതച്ചു. വിതയ്ക്കുന്നവൻ്റെ ഉപമയ്ക്ക് അതിൻ്റെ ലാളിത്യ നിമിത്തം അതിനർഹമായ വില ലഭിക്കാതെയിരിക്കുന്നു. മണ്ണിലിടുന്ന വിത്തിൻ്റെ ഉപമയിൽ കൂടെ നമ്മുടെ മനസ്സുകളെ സുവിശേഷമാകുന്ന വിത്തിലേക്കും അത് വിതയ്ക്കപ്പെടുന്നതിൻ്റെ ഫലമായി മനുഷ്യരെ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരാക്കി തീർക്കുന്നതിലേക്കും തിരിക്കുന്നതിന് ക്രിസ്തു ആഗ്രഹിച്ചു. ചെറിയൊരു വിത്തിൻ്റെ ഉപമ പ്രസ്താവിച്ചിരിക്കുന്നത് സ്വർഗീയ രാജാവാണ്. ഭൗമിക വിത്ത് വിതയ്ക്കപ്പെടുന്നതിനുള്ള നിയമം തന്നെയാണ് സത്യത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നതിനെയും നിയന്ത്രിക്കുന്നത്. യേശുവിനെ കാണുന്നതിനും കേൾക്കുന്നതിനും ജിജ്ഞാസുക്കളും ഉത്സാഹഭരിതരുമായ ഒരു കൂട്ടം ഗലീല കടൽ തീരത്ത് കൂടിയിരുന്നു. അവൻ്റെ മുൻപിൽ തങ്ങളുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള അവസരം പ്രതീക്ഷിച്ചുകൊണ്ട് രോഗികൾ തങ്ങളുടെ കിടക്കകളിൽ കിടന്നിരുന്നു. പാപത്തിൽ നിവധിച്ചുപോയ മനുഷ്യജാതിയുടെ കഷ്ടപ്പാടുകളെ സൗഖ്യമാക്കുകയെന്നത് ക്രിസ്തുവിൻ്റെ ദൈവിക അവകാശമായിരുന്നു. രോഗത്തെ ശാസിച്ചുകൊണ്ട് അവൻ തനിക്ക് ചുറ്റും ജീവനും ആരോഗ്യവും സമാധാനവും വിന്യസിച്ചു. പുരുഷാരം കൂടി വരുന്നതിനനുസരിച്ച് ക്രിസ്തുവിന് ചുറ്റും അവർ തിങ്ങി നിറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ വള്ളങ്ങളിലായിരുന്ന പുരുഷന്മാരോട് ഒരു വാക്ക് കൽപ്പിച്ചുകൊണ്ട് തന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകുവാൻ കാത്തുകിടന്ന വള്ളത്തിൽ അവൻ കയറി കരയിൽ നിന്ന് അതിനെ വെള്ളത്തിലേക്ക് അല്പം തള്ളി നീക്കുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. പിന്നെ അവൻ കായൽ തീരത്ത് തിങ്ങിക്കൂടിയ പുരുഷാരത്തോട് സംസാരിച്ചു. കടൽ തീരത്ത് മനോഹര സമതല പ്രദേശമായ ഗന്നേസരത്തും അകലെയായി കുന്നുകളും കുന്നിൻ ചരിവിലും താഴ്വരകളിലുമായി വിതയ്ക്കുന്നവരും കൊയ്യുന്നവരും തിരക്കൂടെ വിതച്ചും ആദ്യഫല കറ്റകൾ കൊയ്തും കൊണ്ടിരിക്കുന്നതും കാണാമായിരുന്നു. ഈ രംഗം വീക്ഷിച്ചുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്തു വീണു. മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറി ചൂട് തട്ടി വേറില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ അവൻ്റെ ദൗത്യം മനസ്സിലാക്കിയില്ല. അവൻ്റെ വരവിൻ്റെ രീതി അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചായിരുന്നുമില്ല. യഹൂദരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം കർത്താവായ യേശുവായിരുന്നു. ദൈവിക നിർദ്ദേശം അനുസരിച്ചുള്ളതായിരുന്നു അവരുടെ ആരാധനാക്രമം. ആ ശുശ്രൂഷകൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ വരുമെന്ന് അവർ ജനത്തെ പഠിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ യഹൂദന്മാർ തങ്ങളുടെ ശുശ്രൂഷകളെയും ആരാധനകളെയും ഉയർത്തിക്കാണിക്കുകയും അവ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയെ ദൃഷ്ടിപഥത്തിൽ നിന്ന് ദൂരെ മാറ്റുകയും ചെയ്തു. മാനുഷിക പാരമ്പര്യങ്ങളും തത്വങ്ങളും നിയമങ്ങളും എല്ലാം ചേർന്ന് ദൈവം നൽകുവാൻ ഉദ്ദേശിച്ചിരുന്ന പാഠങ്ങളെ അവരിൽ നിന്നും മറച്ചുവെച്ചു. സത്യമതത്തെ സംബന്ധിച്ചുള്ള അറിവിനും പ്രവൃത്തിക്കുമെതിരെ ഒരു വിലങ്ങുതടിയായി തത്വസംഹിതകളും പാരമ്പര്യങ്ങളും നിലകൊണ്ടു. ക്രിസ്തുവെന്ന വ്യക്തിയായി യാഥാർത്ഥ്യമായത് കടന്നു വന്നപ്പോൾ നിഴലായിരുന്ന അവരുടെ സകലവിധ കർമാദികളുടെയും നിറവേറലായി അവനെ അവർ തിരിച്ചറിഞ്ഞില്ല. പൊരുളായതിനെ അവർ ഉപേക്ഷിച്ചുകൊണ്ട് നിഴലായ ഉപയോഗമില്ലാത്ത കർമാചാരങ്ങളെ മുറുകെ പിടിച്ചു. ദൈവപുത്രൻ കടന്നു വന്നെങ്കിലും ഒരടയാളം ചോദിക്കുന്നത് അവർ തുടർന്നുകൊണ്ടിരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന ദൂതിനുത്തരമായി അവർ ഒരടയാളം ആവശ്യപ്പെട്ടു. മത്തായി 3:2. രക്ഷകന് പകരം അടയാളം ആവശ്യപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം അവർക്ക് ഇടർച്ചയായി ഭവിച്ചു. ഭൗമിക സാമ്രാജ്യങ്ങളെ തകർത്ത് കളഞ്ഞ ശേഷം രാജ്യങ്ങളുടെ മേലുള്ള പോരാട്ടമെന്ന വീര്യപ്രവൃത്തി കൊണ്ട് തന്നെത്താൻ തെളിയിച്ചു തൻ്റെ രാജ്യം സ്ഥാപിക്കുന്ന ഒരുവനായി മശിഹയെ അവർ കാത്തിരുന്നു. ഈ പ്രതീക്ഷയ്ക്ക് ക്രിസ്തു വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ കൂടെ ഉത്തരം നൽകി. ദൈവരാജ്യം നിലനിൽക്കേണ്ടത് ആയുധശക്തി കൊണ്ടോ ആക്രമണം കൊണ്ടോ അല്ല, പിന്നെയോ മനുഷ്യഹൃദയങ്ങളിൽ പുതിയൊരു തത്വം നട്ടുവളർത്തിക്കൊണ്ടാണ്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. മത്തായി 13:37. ക്രിസ്തു ഒരു രാജാവായിട്ടല്ല, പക്ഷേ വിതയ്ക്കുന്നവനായി കടന്നു വന്നു. രാഷ്ട്രങ്ങളെ തകർത്തു മാറ്റുന്നതിനല്ല, പക്ഷേ വിത്ത് വിതയ്ക്കുവാൻ വന്നു. തൻ്റെ അനുഗാമികൾക്ക് ഭൗമിക വിജയവും രാഷ്ട്രീയ മഹിമയും കാണിച്ചു കൊടുക്കുന്നതിനല്ല, പക്ഷേ നഷ്ടങ്ങളിലും നിരാശങ്ങളിലും കൂടെയുള്ള സഹിഷ്ണുത നിറഞ്ഞ അധ്വാനത്തിൻ്റെ വിളവെടുപ്പ് ശേഖരിക്കുന്നതിനായി വന്നു. ക്രിസ്തുവിൻ്റെ ഉപമയുടെ അർത്ഥം പരീശന്മാർ മനസ്സിലാക്കിയെങ്കിലും അതവർക്ക് ഇഷ്ടമായിരുന്നില്ല. മനസ്സിലാക്കിയതായി അവർ അംഗീകരിച്ചതുമില്ല. പുരുഷാരത്തിന് അത് വലിയ മർമ്മമായി തോന്നി. പുതിയ ഉപദേഷ്ടാവിൻ്റെ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളിൽ ഇളക്കം സൃഷ്ടിച്ചുവെങ്കിലും അത് അവരുടെ ആഗ്രഹങ്ങൾക്ക് കൈപ്പേറിയ നിരാശയാണ് ഉളവാക്കിയത്. ശിഷ്യന്മാർ പോലും ഉപമകളുടെ അർത്ഥം ഗ്രഹിച്ചില്ല. എന്നാൽ അവരുടെ താൽപ്പര്യം ഉണരുകയുണ്ടായി. അവർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് അതിൻ്റെ വിശദീകരണം ചോദിച്ചു. ഇപ്രകാരമുള്ള താൽപ്പര്യം ഉണർത്തുവാൻ തന്നെയാണ് ക്രിസ്തുവും ആഗ്രഹിച്ചത്. അങ്ങനെയായാൽ തനിക്കവരെ വ്യക്തമായി പഠിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു. ആത്മാർത്ഥ ഹൃദയത്തോടെ തന്നെ അന്വേഷിക്കുന്ന എല്ലാവർക്കും തൻ്റെ വചനം വെളിപ്പെടുത്തി കൊടുക്കുന്നതുപോലെ ക്രിസ്തു അവർക്ക് ഉപമയുടെ വിശദീകരണം നൽകി. പരിശുദ്ധാത്മ വെളിച്ചത്തിനു വേണ്ടി ഹൃദയം തുറന്നുകൊടുത്തുകൊണ്ട് ദൈവവചനം പഠിക്കുന്നവരാരും തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇരുളിൽ കഴിയുകയില്ല. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. യോഹന്നാൻ 7:17. സത്യത്തിൻ്റെ വ്യക്തമായ പരിജ്ഞാനത്തിനു വേണ്ടി ക്രിസ്തുവിനെ സമീപിക്കുന്നവന് അത് ലഭിക്കും. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അവൻ അവർക്ക് തുറന്നുകൊടുക്കും. സത്യത്തിനു വേണ്ടി വാഞ്ചിക്കുന്ന ഹൃദയം ആ മർമ്മങ്ങളെ ഗ്രഹിക്കും. ആത്മാവിൻ്റെ മന്ദിരത്തിലേക്ക് സ്വർഗീയ വെളിച്ചം പ്രകാശിക്കും. ഇരുണ്ട പാതയിൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ മറ്റുള്ളവർ അത് കണ്ടെത്തും. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. കിഴക്കൻ രാജ്യങ്ങളിൽ കുഴഞ്ഞുമറിഞ്ഞ രാഷ്ട്രീയ സ്ഥിതിഗതികളും അപകടം നിറഞ്ഞ അക്രമപ്രവൃത്തികളും നിമിത്തം കൂടുതൽ ആളുകളും മതിലുകളോടുകൂടിയ പട്ടണങ്ങൾക്കുള്ളിലാണ് താമസിച്ചിരുന്നത്. മതിലിന് വെളിയിൽ കൃഷിസ്ഥലത്ത് കർഷകർ നിത്യവും പണിക്ക് പോകുമായിരുന്നു. അപ്രകാരം സ്വർഗത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നതിന് ക്രിസ്തുവും കടന്നുവന്നു. സമാധാനവും സുരക്ഷിതത്വവും നിറഞ്ഞ തൻ്റെ ഭവനം വിട്ടുകൊണ്ടും ലോകമുണ്ടാക്കുന്നതിന് മുമ്പ് തനിക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ടായിരുന്ന മഹത്വം ഉപേക്ഷിച്ചുകൊണ്ടും പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന തൻ്റെ സ്വർഗീയ സിംഹാസനം നഷ്ടപ്പെടുത്തിക്കൊണ്ടും കഷ്ടപ്പാടുകളും പരീക്ഷകളും നേരിടുന്ന ഒരുവനായി അവൻ കടന്നുവന്നു. തനേകനായി കണ്ണുനീരിൽ വിതച്ചുകൊണ്ടും തൻ്റെ രക്തത്താൽ അവ നനച്ചുകൊണ്ടും നഷ്ടപ്പെട്ട ലോകത്തിന് ക്രിസ്തുവിൻ്റെ വിത്ത് പ്രദാനം ചെയ്തു. തൻ്റെ ദാസന്മാരും ഇപ്രകാരം വിത്ത് വിതപ്പാൻ പുറപ്പെടേണ്ടതാണ്. സത്യത്തിൻ്റെ വിത്ത് വിതപ്പാൻ അബ്രഹാം വിളിക്കപ്പെട്ടപ്പോൾ അവൻ ഇപ്രകാരം അരുളപ്പാടുണ്ടായി: നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. 12:1. ഉടനെ അവനതനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. 11:8. അപ്രകാരം തന്നെ യെരുശലേം ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലനായ പൗലോസിന് ദൈവിക നിർദ്ദേശം ഇങ്ങനെയുണ്ടായി: നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക് അയക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 22:21. അങ്ങനെ കർത്താവിനോട് ചേരുവാൻ വിളിക്കപ്പെടുന്നവർ അവനെ അനുഗമിക്കുന്നതിനു വേണ്ടി സർവവും ത്യജിക്കേണ്ടതാണ്. പഴയ കൂട്ടുകെട്ടുകൾ തകരുകയും ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ ഉപേക്ഷിക്കുകയും ലൗകിക പ്രത്യാശകൾ അടിയറ വയ്ക്കുകയും വേണം. അധ്വാനത്തിലും കണ്ണുനീരിലും ഏകാന്തതയിലും ത്യാഗം സഹിച്ചുകൊണ്ട് വിത്ത് വിതയ്ക്കപ്പെടേണ്ടതാണ്. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. ലോകത്തിന് സത്യം വിതയ്ക്കുവാൻ ക്രിസ്തു വന്നു. മനുഷ്യന് വീഴ്ച ഭവിച്ചതു മുതൽ സാത്താൻ കപടം വിതയ്ക്കുകയാണ്. ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് അവൻ ആദ്യം മനുഷ്യരുടെ മേൽ നിയന്ത്രണം സ്ഥാപിച്ചത്. അപ്രകാരം തന്നെ ഭൂമിയിലെ ദൈവരാജ്യത്തെ ജയിച്ചടക്കുന്നതിനും മനുഷ്യരെ തൻ്റെ ശക്തിക്ക് കീഴടക്കുന്നതിനും അവൻ പ്രവർത്തിക്കുന്നു. ഉന്നതമായൊരു ലോകത്തിലെ വിത്ത് വിതയ്ക്കുന്നവനായി ക്രിസ്തു സത്യത്തിൻ്റെ വിത്ത് വിതപ്പാൻ വന്നു. ദൈവത്തിൻ്റെ ആലോചന സമിതിയിൽ നിന്നിരുന്നവനും നിത്യനായവൻ്റെ കൂടാരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തായിരുന്നവനുമായ ക്രിസ്തുവിന് മനുഷ്യർക്ക് വേണ്ടി സത്യത്തിൻ്റെ പരിശുദ്ധ തത്വങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചു. മനുഷ്യൻ്റെ വീഴ്ച മുതൽ തന്നെ ലോകത്തിന് സത്യം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ക്രിസ്തുവാണ്. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം അവൻ ലോകത്തോട് അറിയിച്ചു കൊണ്ടിരുന്നു. 1 പത്രോസ് 1:23. വീഴ്ച ഭവിച്ച നമ്മുടെ വർഗത്തിന് ഏദനിൽ വെച്ച് നൽകിയ ആദ്യ വാഗ്ദത്തം തന്നെ ക്രിസ്തു സുവിശേഷ വിത്ത് വിതച്ചതായിരുന്നു. എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ പ്രത്യേകമായി പ്രതിനിധീകരിക്കുന്നത് മനുഷ്യമധ്യേയുള്ള അവൻ്റെ വ്യക്തിഗത ശുശ്രൂഷയും അവൻ ഭൂമിയിൽ സ്ഥാപിച്ച അപ്രകാരമുള്ള ശുശ്രൂഷയുമാണ്. ദൈവവചനമാണ് വിത്ത്. മുളയ്ക്കുന്നതിൻ്റെ തത്വം ഓരോ വിത്തിലും അടങ്ങിയിരിക്കുന്നു. ചെടിയുടെ ജീവൻ അതിൽ ആമഗ്നമായിരിക്കുന്നത് കാണാം. അപ്രകാരം തന്നെ ദൈവത്തിൻ്റെ വചനത്തിലും ജീവനുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. 6:63. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. 5:24. ദൈവവചനത്തിൻ്റെ ഓരോ ആജ്ഞയിലും ഓരോ വാഗ്ദത്തത്തിലും ശക്തിയുണ്ട്. അതിൽ ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ് ഉള്ളത്. അതിൽ കൂടെ ആ ആജ്ഞ നിറവേറപ്പെടുകയും വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. വിശ്വാസത്താൽ വചനം സ്വീകരിക്കുന്നവൻ ദൈവത്തിൻ്റെ ജീവനെയും സ്വഭാവത്തെയും തന്നെയാണ് സ്വീകരിക്കുന്നത്. ഓരോ വിത്തും അതിൻ്റെതായ ഫലം പുറപ്പെടുവിക്കുന്നു. അനുകൂല കാലാവസ്ഥയിൽ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ജീവൻ ചെടിയായി വികാസം പ്രാപിക്കുന്നു. അഴിഞ്ഞുപോകാത്ത വിത്തായ ദൈവവചനം വിശ്വാസത്താൽ ആത്മാവിലേക്ക് സ്വീകരിക്കപ്പെടുമ്പോൾ അത് ദൈവസ്വഭാവത്തിന് അനുരൂപമായ സ്വഭാവവും ജീവനും പുറപ്പെടുവിക്കുന്നു. ഇസ്രായേലിലെ ഉപദേഷ്ടാക്കന്മാർ ദൈവവചനം വിതച്ചിരുന്നില്ല. സത്യത്തിൻ്റെ ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള ക്രിസ്തുവിൻ്റെ പ്രവർത്തനം അവൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗുരുക്കന്മാരുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായതായിരുന്നു. അവർ പാരമ്പര്യങ്ങളിലും മാനുഷിക തത്വങ്ങളിലും സങ്കല്പങ്ങളിലും ഊന്നി നിന്നു. മനുഷ്യർ ദൈവവചനത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിരുന്നതും എഴുതിയിരുന്നതുമായ സംഗതികളെ ദൈവവചനത്തിൻ്റെ സ്ഥാനത്ത് തന്നെ പലപ്പോഴും കരുതിയിരുന്നു. ആത്മാവിനെ ഉണർത്തുന്ന ശക്തി അവരുടെ ഉപദേശങ്ങൾക്കുണ്ടായിരുന്നില്ല. യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും വിഷയം ദൈവവചനം തന്നെയായിരുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന വ്യക്തമായ പ്രസ്താവന കൊണ്ട് അവൻ ചോദ്യങ്ങളെ നേരിട്ടു. തിരുവെഴുത്ത് എന്തു പറയുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്നിങ്ങനെ അവൻ ചോദിച്ചു. സ്നേഹിതനോ ശത്രുവോ ആരു നിമിത്തമായാലും ഒരു താൽപ്പര്യം ഉടലെടുത്ത് കാണുമ്പോൾ അവൻ അവസരം പാഴാക്കാതെ വചനമെന്ന വിത്ത് വിതച്ചു. വഴിയും സത്യവും ജീവനുമായവൻ ജീവന്റെ വചനമായവൻ തന്നെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് തിരുവചനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. മാത്രമല്ല, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് അവൻ ശിഷ്യന്മാർക്ക് തിരുവചനം തുറന്നുകാട്ടി. യോഹന്നാൻ 5:39, ലൂക്കോസ് 24:27. ക്രിസ്തുവിൻ്റെ ദാസന്മാർ ഇതേ വേല തന്നെ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിലെന്ന പോലെ നമ്മുടെ കാലത്തും ദൈവവചനത്തിലെ വിലയേറിയ സത്യത്തിൻ്റെ സ്ഥാനത്ത് മാനുഷിക തത്വങ്ങളും സങ്കല്പങ്ങളും സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരെന്ന് അഭിമാനിക്കുന്ന അനേകർ വേദപുസ്തകം മുഴുവൻ പരിശുദ്ധാത്മ നിയോഗത്താലുള്ളതാണെന്ന് വിശ്വസിക്കുന്നില്ല. ഒരു ബുദ്ധിമാൻ ഒരു ഭാഗം ഉപേക്ഷിക്കുന്നു, വേറൊരുവൻ വേറൊരു ഭാഗത്തെ ചോദ്യം ചെയ്യുന്നു. വചനത്തെക്കാളും ഉന്നതമായി തങ്ങളുടെ ന്യായീകരണത്തെ അവർ കാണുന്നു. അവർ പഠിപ്പിക്കുന്ന തിരുവെഴുത്ത് അവരുടെ അധികാരത്തിന് കീഴിലായിരിക്കുന്നു. അതിൻ്റെ ദൈവിക ഉറവിടത്തിന് കോട്ടം വരുത്തിയിരിക്കുന്നു. അവിശ്വാസത്തിൻ്റെ വിത്ത് അപ്രകാരം വിതയ്ക്കപ്പെട്ടിരിക്കുന്നു. കലക്കത്തിലാകുന്ന ജനം എന്ത് വിശ്വസിക്കണമെന്നറിയാതെ കുഴങ്ങുന്നു. മനസ്സിന് അംഗീകരിക്കാൻ സാധിക്കാത്ത അനേകം വിശ്വാസങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ കാലത്തെ ശാസ്ത്രിമാർ അനേകം തിരുവചന ഭാഗങ്ങൾക്കും ഗ്രഹിക്കുവാനാകാത്ത പരിവേഷം ചാർത്തിയിരുന്നു. ദൈവവചനത്തിൻ്റെ വ്യക്തമായ ഉപദേശം അവരുടെ പ്രവൃത്തികളെ കുറ്റം വിധിച്ചിരുന്നതുകൊണ്ട് അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കളയുവാൻ അവർ ശ്രമിച്ചു. ഇന്നും അതുതന്നെ തുടരുന്നു. ദൈവകൽപ്പനകളുടെ ലംഘനത്തിന് ഒഴികഴിവ് കണ്ടെത്തുന്നതിനു വേണ്ടി തിരുവചനം ഗോപ്യവും രഹസ്യങ്ങളും അടങ്ങിയതാണെന്ന് വരുത്തി തീർത്തു. തൻ്റെ കാലത്ത് നടമാടിയിരുന്ന ഇപ്രകാരമുള്ള രീതികളെ ക്രിസ്തു ശാസിച്ചു. തിരുവചനം എല്ലാവരും ഗ്രഹിച്ചറിയേണ്ടതാണെന്ന് അവൻ പഠിപ്പിച്ചു. ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരത്തോടുകൂടെയുള്ളതും നാം അത് അംഗീകരിക്കേണ്ടതുമാണെന്ന് തിരുവചനത്തിലേക്ക് അവൻ വിരൽ ചൂണ്ടി. നിത്യനായ ദൈവത്തിൻ്റെ വചനമായും സകലവിധ വിവാദങ്ങളുടെയും അന്ത്യമായും ഏതൊരു വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനമായും വേദപുസ്തകത്തെ അംഗീകരിക്കേണ്ടതാണ്. ബൈബിളിൻ്റെ ശക്തിയെ തോൽപ്പിച്ചു കളഞ്ഞതിനാൽ ആത്മീയ ജീവിതത്തിൻ്റെ അധപതനത്തിൽ അതിൻ്റെ അനന്തരഫലം നാം ദർശിക്കുന്നു. ഇന്നത്തെ അനേകമായ പ്രസംഗ പീഠങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രസംഗങ്ങളിൽ മനസാക്ഷിയെ ഉണർത്തുന്ന ദൈവശക്തിയോ ആത്മാവിന് ലഭിക്കേണ്ടതായ ജീവനോ പ്രകടമാകുന്നില്ല. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് കേൾവിക്കാർക്ക് പറയുവാൻ സാധിക്കുന്നില്ല. ലൂക്കോസ് 24:32. ജീവനുള്ള ദൈവത്തിനും ദിവ്യ സാന്നിധ്യത്തിനുമായി നോക്കി പാർക്കുകയും കരയുകയും ചെയ്യുന്ന അനേകരുണ്ട്. എത്രമാത്രം മികച്ച താത്വിക ചിന്തകളായിരുന്നാലും സാഹിത്യ സൃഷ്ടികളായിരുന്നാലും അവയ്ക്കൊന്നും ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കും സംഹിതങ്ങൾക്കും യാതൊരു വിലയുമില്ല. ദൈവവചനം മനുഷ്യരോട് സംസാരിക്കട്ടെ. പാരമ്പര്യങ്ങളും മാനുഷിക തത്വങ്ങളും ഉപദേശങ്ങളും മാത്രം കേട്ടു പരിചയിച്ചവർ തങ്ങളുടെ ആത്മാക്കളെ നിത്യജീവനിലേക്ക് പുതുക്കപ്പെടുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ വചനത്തിൽ കൂടെ കേൾക്കട്ടെ. ദൈവത്തിൻ്റെ പിതൃതുല്യമായ താൽപ്പര്യവും ധാരാളമായ കൃപയുമായിരുന്നു ക്രിസ്തുവിന് ഏറ്റവും ഇഷ്ടമായിരുന്ന വിഷയം. ദൈവസ്വഭാവത്തിൻ്റെ വിശുദ്ധിയിലും ദൈവിക കൽപ്പനയിലും അവൻ വളരെയധികം ഊന്നൽ നൽകിയിരുന്നു. താൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അവൻ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിരുന്നു. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരുടെ വിഷയവും അതുതന്നെ ആയിരിക്കട്ടെ. യേശുവിൽ അടങ്ങിയിരിക്കുന്ന സത്യം പ്രസ്താവിക്കുക, സുവിശേഷത്തിൻ്റെയും കൽപ്പനയുടെയും താൽപ്പര്യം വ്യക്തമാക്കി കൊടുക്കുക, ക്രിസ്തുവിൻ്റെ ജീവിതം, സ്വയത്യാഗം, അവൻ്റെ യാഗം എന്നിവയെപ്പറ്റി മനുഷ്യരോട് പറയുക. അവൻ്റെ താഴ്ചയും മരണവും അവൻ്റെ ഉയർപ്പും സ്വർഗാരോഹണവും മനുഷ്യനു വേണ്ടി അവൻ ദൈവഗൃഹത്തിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ള വാഗ്ദത്തവും പ്രഘോഷിക്കുക. യോഹന്നാൻ 14:3. തെറ്റായ തത്വങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സുവിശേഷത്തെ എതിർക്കുന്നവരെ നേരിടുന്നതിനുമുള്ള മാർഗങ്ങൾ ആരായുന്നതിനും പകരം ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരുക. ദൈവിക സന്നിധിയിൽ നിന്നുള്ള പുതുമയാർന്ന സത്യങ്ങൾ ജീവിതത്തിലേക്ക് വെളിച്ചം വീശട്ടെ. വചനം പ്രസംഗിക്കുക, വെള്ളത്തിൻ്റെ അടുത്തെല്ലാം വിതയ്ക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. അവൻ്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകാൻ ഇടവരരുത്. 2 തിമോത്തിയോസ് 4:2, യെശയ്യാവ് 32:20, യിരെമ്യാവ് 23:28, സദൃശവാക്യങ്ങൾ 30:5-6. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. എല്ലാവിധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനമായ വലിയ തത്വം ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നു. വിത്ത് ദൈവത്തിൻ്റെ വചനം. പക്ഷേ ഇന്നത്തെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും ദൈവവചനത്തെ ദൂരെ മാറ്റിയിരിക്കുന്നു. മറ്റു വിഷയങ്ങൾ മനസ്സിനെ വലയം ചെയ്യുന്നു. അവിശ്വാസികളായ ഗ്രന്ഥകർത്താക്കളുടെ പുസ്തകങ്ങൾ വിദ്യാഭ്യാസ പദ്ധതിയിൽ പഠന വിഷയങ്ങളായി കടന്നു വന്നിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസ പാഠപുസ്തകങ്ങളിൽ ദൈവവിശ്വാസത്തിനെതിരെയുള്ള ചിന്താശകലങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു. ശാസ്ത്രീയ ഗവേഷണം തെറ്റായി വഴി നടത്തുന്നു. കാരണം അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും വികലമാക്കപ്പെടുകയും ചെയ്യുന്നു എന്നതുതന്നെയാണ്. ശാസ്ത്രീയ പഠനമെന്ന് വിവരിക്കപ്പെടുന്നതിനോട് ദൈവവചനത്തെ താരതമ്യപ്പെടുത്തുകയും അത് യാഥാർത്ഥ്യമല്ലെന്നും അവിശ്വസനീയമാണെന്നും വരുത്തി തീർക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം യുവ മനസ്സുകളിൽ വിതയ്ക്കുന്ന സംശയത്തിൻ്റെ വിത്തുകൾ പരീക്ഷകൾ നേരിടേണ്ടി വരുമ്പോൾ തഴച്ചു വളരുന്നു. ദൈവവചനത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആത്മാവിൻ്റെ വഴികാട്ടിയും സുരക്ഷിതത്വവും നഷ്ടമാകുന്നു. യുവാക്കൾ ദൈവത്തിൽ നിന്നും നിത്യജീവനിൽ നിന്നും അകന്നു പോകുന്ന പാതയിലേക്ക് നയിക്കപ്പെടുന്നു. ഈ കാരണത്താൽ ഇന്ന് നമ്മുടെ ലോകത്തിൽ വിപുലമായ ആക്രമപ്രവർത്തനങ്ങൾ നടമാടുന്നു. ദൈവവചനത്തിന് സ്ഥാനമില്ലാതെ വരുമ്പോൾ സ്വാഭാവിക ഹൃദയത്തിലെ ദുഷ്ടവികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി ഉപേക്ഷിക്കപ്പെടുന്നു. മനുഷ്യൻ ജഡത്തിൽ വിതയ്ക്കുകയും അവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുകയും ചെയ്യുന്നു. മാനസിക ബലഹീനതയുടെയും കഴിവില്ലായ്മയുടെയും പ്രധാന കാരണം ഇവിടെ കാണാം. ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ച് പരിശുദ്ധാത്മ പ്രേരിതമല്ലാത്ത മനുഷ്യരുടെ കൃതികളിലേക്ക് വ്യാപരിക്കുമ്പോൾ മനസ്സ് വളർച്ച പ്രാപിക്കാതെ നിസാരമായി പരിണമിക്കുന്നു. നിത്യജീവന്റെ ആഴവും വിശാലവുമായ തത്വങ്ങളിലേക്ക് അത് ബന്ധപ്പെടുവാൻ ആനയിക്കപ്പെടുന്നില്ല. ഈ അറിവുകൊണ്ട് അതിന് പരിചിതമായ വസ്തുതകൾ മാത്രം ഗ്രഹിച്ചറിയുന്നതിന് സാധിക്കുകയും ഇപ്രകാരമുള്ള ധ്യാന നിമിത്തം മനസ്സ് ബലഹീനമായി ശക്തി ചുരുങ്ങുകയും കുറെ കഴിയുമ്പോൾ വികാസം പ്രാപിക്കുവാൻ അസാധ്യമായി വരികയും ചെയ്യുന്നു. ഇതെല്ലാം തെറ്റായ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. യുവാക്കളുടെ മനസ്സുകളെ ദൈവവചനത്തിലെ ശ്രേഷ്ഠതയേറിയ സത്യങ്ങളിൽ ഉറപ്പിക്കുക എന്നതായിരിക്കണം ഓരോ അധ്യാപകന്റെയും ജോലി. ഈ ജീവിതത്തിലും വരുവാനുള്ളതിലും അത്യാവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസം ഇതാണ്. ശാസ്ത്രീയ പഠനത്തെ ഇത് തടയുമെന്നോ വിദ്യാഭ്യാസ നിലവാരത്തെ ഇത് താഴ്ത്തുമെന്നോ ചിന്തിക്കേണ്ടതില്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആകാശത്തോളം ഉയരമുള്ളതും പ്രപഞ്ചത്തോളം വിശാലമേറിയതുമാണ്. നമ്മുടെ നിത്യജീവനെ ബാധിക്കുന്ന ഈ പഠനത്തോളം മഹത്വമേറിയതും ഉന്മേഷജനകവുമായ മറ്റൊന്നും തന്നെയില്ല. ദൈവദത്തമായ ഈ സത്യങ്ങളെ ഗ്രഹിച്ചറിയുവാൻ യുവജനങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ആ പരിശ്രമത്തിൽ അവരുടെ മനസ്സുകൾ വികസിച്ച് ശക്തി പ്രാപിക്കും. വചനമനുഷ്ഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും അത് വിശാലമായൊരു ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും നശിച്ചു പോകാത്ത ജ്ഞാനനിധിയുടെ ഉടമയാക്കുകയും ചെയ്യും. രക്ഷാപദ്ധതി പരീക്ഷിച്ചു മനസ്സിലാക്കുന്ന അറിവാണ് തിരുവചനത്തിൽ നിന്നും അന്വേഷിച്ചു കണ്ടെത്തുന്ന വിദ്യാഭ്യാസം. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം ആത്മാവിൽ ദൈവസ്വരൂപം പുനഃസ്ഥാപിക്കുന്നു. അത് പരീക്ഷകൾക്കെതിരെ മനസ്സിനെ കോട്ടകെട്ടി ബലപ്പെടുത്തുകയും ലോകത്തോടുള്ള ക്രിസ്തുവിൻ്റെ കൃപയുടെ ദൗത്യത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുവാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു. അത് അവനെ ദൈവഭവനത്തിൻ്റെ അംഗമാക്കുകയും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള നിക്ഷേപത്തിൻ്റെ ഓഹരിക്കാരനാക്കി മാറ്റുകയും ചെയ്യും. പരിശുദ്ധ സത്യത്തിൻ്റെ ഉപദേഷ്ടാവിന് താൻ അനുഭവത്തിൽ നിന്ന് അറിഞ്ഞതു മാത്രമേ മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. വിതയ്ക്കുന്നവൻ തൻ്റെ വിത്ത് വിതച്ചു. ക്രിസ്തു സത്യമാകയാൽ അവൻ സത്യം പഠിപ്പിച്ചു. അവൻ്റെ സ്വന്തം ചിന്താഗതി, സ്വഭാവം, ജീവിതാനുഭവം എന്നിവ അവൻ്റെ ഉപദേശത്തിൽ പ്രകടമായി. അവൻ്റെ ദാസന്മാരും അപ്രകാരമായിരിക്കണം. വചനം പഠിപ്പിക്കുന്നവൻ തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കൂടെ അത് സ്വന്തമാക്കണം. ക്രിസ്തു തന്നെ തങ്ങൾക്ക് ജ്ഞാനം, നീതി, വിശുദ്ധീകരണം, വീണ്ടെടുപ്പ് എന്നിവ ആയിത്തീരുന്നത് എങ്ങനെയെന്ന് അവരറിഞ്ഞിരിക്കണം. ദൈവവചനം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അത് സാങ്കല്പികമായോ അപ്രകാരമായിരിക്കാമെന്നോ അല്ല പ്രസ്താവിക്കേണ്ടത്. അപ്പോസ്തലനെ പത്രോസ് പ്രഖ്യാപിച്ച പ്രകാരം തന്നെ അതായിരിക്കണം. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. 2 പത്രോസ് 1:16. ക്രിസ്തുവിൻ്റെ ഓരോ ശുശ്രൂഷകനും ഓരോ അധ്യാപകനും പ്രിയ ശിഷ്യനായ യോഹന്നാനോടൊത്ത് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായി നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുവാൻ സാധ്യമാകണം. 1 യോഹന്നാൻ 1:2. വഴിയരികിലെ മണ്ണ്. വിതയ്ക്കുന്നവൻ്റെ ഉപമ പ്രത്യേകമായി ഊന്നി പറയുന്നത് അത് വീണ നിലത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് മുളച്ചു വന്നപ്പോഴുണ്ടായ വ്യത്യാസത്തെയാണ്. ഈ ഉപമയിൽ കൂടെ ക്രിസ്തു തൻ്റെ കേൾവിക്കാരോട് ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് തുടരുന്നത് നിങ്ങൾക്ക് സുരക്ഷിതമല്ല. നിങ്ങളുടെ ആശയങ്ങളുമായി അത് യോജിക്കുന്നില്ല എന്നതുകൊണ്ട് നിരാശപ്പെടേണ്ടതുമില്ല. എൻ്റെ ദൂത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം. നിങ്ങളതിനെ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങളുടെ നിത്യമായ വിധി ഒതുങ്ങി നിൽക്കുന്നു. വഴിയരികിൽ വീണ വിത്തിനെ വിശദീകരിച്ചുകൊണ്ട് കർത്താവ് ഇങ്ങനെ പ്രസ്താവിച്ചു: ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തുകളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. ശ്രദ്ധയില്ലാത്ത കേൾവിക്കാരൻ്റെ ഹൃദയത്തിൽ ദൈവവചനം പതിക്കുന്നതിനെ വഴിയരികെ വീണ വിത്ത് പ്രതിനിധീകരിക്കുന്നു. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കാലടികളുടെ മർദ്ദനമേറ്റ് കടുപ്പമായ പാത ലൗകിക താൽപ്പര്യങ്ങൾക്കും അതിൻ്റെ ആനന്ദത്തിനും പാപത്തിനും യോജിച്ച പെരുവഴിയായി തീർന്നിരിക്കുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കും പാപപ്രവൃത്തികൾക്കും അടിമപ്പെട്ടുപോയ ആത്മാവ് പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെട്ടിരിക്കുന്നു. 3:13. ആത്മീയ വശങ്ങൾ സ്തംഭിച്ചുപോയി. മനുഷ്യർ വചനം കേൾക്കുന്നുവെങ്കിലും അത് ഗ്രഹിക്കുന്നില്ല. അവർക്കും കൂടെ അത് ബാധകമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവരുടെ ആവശ്യത്തെക്കുറിച്ചോ അവർക്കുണ്ടാകാനുള്ള അപകടത്തെക്കുറിച്ചോ അവർ ബോധവാന്മാരാകുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അവൻ ദർശിക്കുന്നില്ല. തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന വണ്ണം അവർ അവൻ്റെ കൃപാദൂതനെ മറികടന്നു പോകുന്നു. വഴിയരികിൽ വീണ വിത്ത് കൊത്തിയെടുക്കുവാൻ പക്ഷികൾ ഒരുങ്ങി നിൽക്കുന്നതുപോലെ ആത്മാവിൽ നിന്ന് ദിവ്യസത്യം പിടിച്ചെടുക്കുവാൻ സാത്താൻ കാത്തുനിൽക്കുന്നു. അശ്രദ്ധനെ ദൈവവചനം ഉണർത്തുമെന്നും കഠിനഹൃദയത്തിൽ അത് പ്രവർത്തിക്കുമെന്നും അവൻ ഭയപ്പെടുന്നു. സുവിശേഷം പ്രസംഗിക്കുന്ന കൂട്ടങ്ങളിലെല്ലാം സാത്താനും അവൻ്റെ ദൂതന്മാരും സന്നിഹിതരാണ്. ദൈവവചനം ഹൃദയത്തിൽ വേരൂന്നുന്നതിന് സഹായിക്കുവാൻ സ്വർഗീയ ദൂതഗണങ്ങൾ പ്രവർത്തിക്കുന്നതുപോലെ വചനം നിർവീര്യമാക്കുന്നതിന് തീവ്രശ്രമം നടത്തിക്കൊണ്ട് ശത്രുവും പ്രവർത്തിക്കുന്നു. അവൻ്റെ കുടില തന്ത്രങ്ങളോട് യോജിച്ച് ഉത്സാഹത്തോടുകൂടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ തകർക്കുവാൻ അവൻ ശ്രമിക്കുന്നു. ക്രിസ്തു മനുഷ്യാത്മാവിനെ തൻ്റെ സ്നേഹത്തിലേക്ക് വിളിക്കുമ്പോൾ രക്ഷകനെ അന്വേഷിക്കുവാൻ പ്രേരിതനായ അവൻ്റെ ശ്രദ്ധയെ മാറ്റിവിടുവാൻ സാത്താൻ ശ്രമിക്കുന്നു. ലൗകിക പദ്ധതികളിൽ അവൻ്റെ മനസ്സിനെ സാത്താൻ നിമഗ്നമാക്കുന്നു. വിമർശിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുകയും അവനിൽ സംശയവും അവിശ്വാസവും ജനിപ്പിക്കുകയും ചെയ്യുന്നു. പ്രസംഗകന്റെ ഭാഷാപ്രയോഗവും രീതികളും ചിലപ്പോൾ കേൾവിക്കാരെ സന്തോഷിപ്പിക്കുന്ന വിധം അല്ലായിരിക്കാം. ഈ വൈകല്യങ്ങളിൽ പിടിച്ചു നിൽക്കുന്നതിന് സാത്താൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരം ദൈവം തന്റെ കൃപാധനത്തിന് ഒത്തവണ്ണം അവർക്ക് അയച്ചുകൊടുക്കുന്ന അത്യന്താപേക്ഷിത സത്യം ക്ഷണഭങ്കുരമാക്കി തീർക്കുന്നു. അനേകം സഹായികൾ സാത്താനുണ്ട്. മറ്റ് ഹൃദയങ്ങളിൽ നിന്ന് സത്യത്തിന്റെ വിത്തുകൾ പറിച്ചെടുക്കുന്നതിന് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ തന്നെ പരീക്ഷകനെ സഹായിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കുന്ന അനേകർ തങ്ങളുടെ ഭവനങ്ങളിൽ അതിനെ വിമർശന വിഷയമാക്കുന്നു. ഒരു പ്രഭാഷകന്റെയോ രാഷ്ട്രീയ പ്രസംഗകന്റെയോ വാക്കുകൾ പോലെ അവർ തിരുവചന പ്രഘോഷണത്തെ വിധിക്കുവാനിരിക്കുന്നു. തങ്ങൾക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ ശബ്ദമായി കരുതപ്പെടേണ്ട ദൂതിനെ അവർ നിസാരമായ കളിവാക്കുകൾ ഉപയോഗിച്ച് പുച്ഛിക്കുന്നു. ശുശ്രൂഷകന്റെ സ്വഭാവം, ഉദ്ദേശ്യങ്ങൾ, പ്രവൃത്തികൾ, സഭാംഗങ്ങളുടെ പെരുമാറ്റം എന്നിവയെല്ലാം യഥേഷ്ടം ചർച്ച ചെയ്യപ്പെടുന്നു. കാഠിന്യമേറിയ ന്യായവിധി പ്രഖ്യാപിക്കപ്പെടുന്നു. നുണയും കുറ്റാരോപണവും ആവർത്തിക്കപ്പെടുന്നു. മാനസാന്തരപ്പെടാത്തവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. പലപ്പോഴും തങ്ങളുടെ സ്വന്തം മക്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കന്മാർ ഇത് സംസാരിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ ദൂതുവാഹകരുടെ മേലുള്ള ബഹുമാനത്തെയും ദൂതിനോടുള്ള ഭക്തിയെയും നശിപ്പിക്കുന്നു. ദൈവവചനത്തെ നിസാരമായി കണക്കാക്കുന്നതിന് പലരും അഭ്യസിക്കപ്പെടുന്നു. ഇപ്രകാരം ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരുടെ ഭവനങ്ങളിൽ അനേക യുവജനങ്ങൾ അവിശ്വാസികളായി തീരുവാൻ അഭ്യസിക്കപ്പെടുന്നു. തങ്ങളുടെ മക്കൾക്ക് സുവിശേഷത്തിൽ അശേഷം താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്നും സത്യത്തെയും ബൈബിളിനെയും അവർ സംശയിക്കുന്നത് എന്തുകൊണ്ടാണെന്നും മാതാപിതാക്കൾ ചോദിക്കുന്നു. ധാർമ്മികവും മതപരവുമായ സ്വാധീനം കൊണ്ട് അവരെ സമീപിക്കുവാൻ പ്രയാസമാണെന്ന് അവർ അത്ഭുതപ്പെടുന്നു. അവരുടെ സ്വന്തം മാതൃക തന്നെയാണ് മക്കളുടെ ഹൃദയങ്ങളെ കഠിനമാക്കിയത് എന്ന് അവർ കാണുന്നില്ല. നല്ല വിത്തിന് വേരൂന്നുവാൻ സ്ഥലമില്ല. സാത്താൻ അത് എടുത്തു കളയുന്നു. പാറസ്ഥലം. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൽ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. പാറസ്ഥലത്ത് വീണ വിത്തിന് ആഴമുള്ള മണ്ണ് ലഭിക്കുന്നില്ല. ചെടി വേഗം മുളയ്ക്കുന്നു. പക്ഷേ അതിൻ്റെ വളർച്ചയെ സഹായിക്കുന്നതിന് പോഷകാഹാരം കണ്ടെത്തേണ്ടതിനായി പാറ പിളർന്നു പോകുന്നതിന് വേരിന് അസാധ്യമാകുന്നു. അങ്ങനെ അത് വേഗം ഉണങ്ങിപ്പോകുന്നു. മതപരമായ അഭിനയം നടത്തുന്നവർ പാറസ്ഥലത്തെ കേൾവിക്കാരെ പോലെയാണ്. അല്പമായ മണ്ണിനു കീഴെ പാറ സ്തുതി ചെയ്യുന്നതുപോലെ നല്ല ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമെന്ന മണ്ണിനടിയിൽ പ്രാകൃത ഹൃദയത്തിലെ സ്വാർത്ഥത സ്തുതി ചെയ്യുന്നു. സ്വസ്നേഹത്തെ കീഴ്പ്പെടുത്തുന്നില്ല. പാപത്തിന്റെ ഭീകരാവസ്ഥയെ അവർ ഗ്രഹിക്കുന്നില്ല. കുറ്റബോധം കൊണ്ട് ഹൃദയം വിനയപ്പെടുന്നതുമില്ല. ഇക്കൂട്ടരെ വേഗം തീരുമാനത്തിലെത്തിക്കാം. അവർ നന്നായി മാനസാന്തരപ്പെട്ടവരെന്ന് തോന്നിപ്പോകും. എന്നാൽ അവരിൽ പുറമെയുള്ള മതഭക്തി മാത്രമേയുള്ളൂ. വളരെ വേഗം അവർ സത്യം കൈക്കൊള്ളുന്നതുകൊണ്ടോ അതിലവർ സന്തോഷിക്കുന്നതുകൊണ്ടോ അല്ല അവർ വീണുപോകുന്നത്. രക്ഷകന്റെ വിളി ശ്രവിച്ച ഉടൻ തന്നെ മത്തായി തനിക്കുള്ളതെല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. ദിവ്യവചനം നമ്മുടെ ഹൃദയത്തിലെത്തുമ്പോൾ തന്നെ നാം അത് സ്വീകരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നത് നല്ലത് തന്നെയാണ്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ലൂക്കോസ് 15:7. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആത്മാവിലും ആ സന്തോഷം ഉണ്ടാകുന്നു. എന്നാൽ അന്ത്യം വരെ നിലനിൽപ്പാൻ വകയുണ്ടോ എന്ന് നോക്കാതെ പൊടുന്നനവേ വചനം സ്വീകരിക്കുന്നവരെക്കുറിച്ച് ഈ ഉപമയിൽ പ്രതിപാദിക്കുന്നു. അവരിൽ നിന്ന് ദൈവവചനം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവരുടെ എല്ലാവിധ ജീവിത സ്വഭാവത്തിലും അത് മുഖാമുഖം കൊണ്ടുവരുന്നില്ല. മുഴുവനായി വചനത്തിൻ്റെ നിയന്ത്രണത്തിൽ അവർ ഏൽപ്പിക്കപ്പെടുന്നതുമില്ല. ചെടിയുടെ വേരുകൾ മണ്ണിൽ ആഴത്തിലേക്ക് ഇറങ്ങുകയും കണ്ണിന് കാണുവാൻ കഴിയാത്ത വിധം ചെടിയുടെ ജീവനെ അത് പോഷകസമൃദ്ധമാക്കുകയും ചെയ്യുന്നു. ഒരു ക്രിസ്ത്യാനിയും അതുപോലെ തന്നെയാണ്. വിശ്വാസത്താൽ ദേഹി ക്രിസ്തുവിനോട് അദൃശ്യമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മാത്രമാണ് ആത്മീയ ജീവിതം പരിപോഷിക്കപ്പെടുന്നത്. എന്നാൽ പാറസ്ഥലമെന്ന കേൾവിക്കാർ ക്രിസ്തുവിൽ നിലനിൽക്കുന്നതിന് പകരം സ്വയത്തിൽ ആശ്രയിക്കുന്നു. അവരുടെ നന്മ പ്രവൃത്തികളിൽ അവർ ആശ്രയിക്കുന്നു. അവരുടെ സ്വന്തം നീതിയിൽ അവർ ശക്തരാണ്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും അവർ ശക്തരല്ല. തന്നിൽ തന്നെ വേരില്ലാത്തവനായി അവൻ തീരുന്നു. കാരണം ക്രിസ്തുവുമായി അവൻ ബന്ധപ്പെട്ടിരിക്കുന്നില്ല. ഉറപ്പുള്ള പുറന്തോടോടുകൂടിയ വിത്തിനെ ബലപ്പെടുത്തി വിളയിക്കുന്ന വേനൽക്കാലത്തെ ചൂടേറിയ സൂര്യൻ ആഴത്തിൽ വേരില്ലാത്തതിനെ നശിപ്പിക്കുന്നു. അപ്രകാരം വേരില്ലാത്തവർ അല്പസമയത്തേക്ക് മാത്രം നിൽക്കുന്നു. എന്നാൽ ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിനു പകരം കഷ്ടപ്പാടിൽ നിന്ന് രക്ഷ നേടാമെന്ന ചിന്തയോടെ പലരും സുവിശേഷം സ്വീകരിക്കുന്നു. മതം അവരെ കഷ്ടതയിലും പരീക്ഷയിലും നിന്ന് സ്വതന്ത്രമാക്കുമെന്ന ചിന്തയോടെ കുറേ നാളത്തേക്ക് അവർ ആനന്ദിക്കുന്നു. ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നിടത്തോളം നല്ല ക്രിസ്ത്യാനികളായി അവർ കാണപ്പെടുന്നു. എന്നാൽ അഗ്നിശോധനയുടെ മധ്യേ അവർ തളർന്നു വീഴുന്നു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ദൈവവചനം അവർക്ക് പാപത്തെ ചൂണ്ടിക്കാണിക്കുകയോ സ്വയത്യാഗവും യാഗവും ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ അവർ ഇടറിപ്പോകുന്നു. തങ്ങളുടെ ജീവിതത്തിൽ സമഗ്രമായ ഒരു മാറ്റം വരുത്തുവാൻ അവർ പൂർണ്ണമായി ആഗ്രഹിക്കുന്നില്ല. തൽക്കാലമായ അസൗകര്യങ്ങളും പരീക്ഷകളും അവർ കാണുകയും നിത്യമായ യാഥാർത്ഥ്യങ്ങളെ മറന്നുകളയുകയും ചെയ്യുന്നു. യേശുവിനെ തള്ളിക്കളഞ്ഞ ശിഷ്യന്മാരെ പോലെ അവർ ഇപ്രകാരം പറയുന്നു, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും? യോഹന്നാൻ 6:60. ദൈവത്തെ സേവിക്കുന്നു എന്ന് പറയുന്നവർ അനേകരുണ്ടെങ്കിലും അവനെ സംബന്ധിക്കുന്ന പരീക്ഷണത്തിൻ്റെ അറിവ് അവർക്കില്ല. അവൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള അവരുടെ ആഗ്രഹം അവരുടെ സ്വന്തം താല്പര്യത്തിൽ നിന്നുള്ളതാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ ഉറപ്പിൽ നിന്നുള്ളതല്ല. അവരുടെ പെരുമാറ്റവും സ്വഭാവവും ദൈവകൽപ്പനയോട് യോജിച്ചതായി തീർന്നിട്ടില്ല. ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ അഭിമാനിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ പാപങ്ങളുടെ മേൽ ജയം വരിക്കുന്നതിന് അവൻ അവർക്ക് തൻ്റെ ശക്തി നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ജീവിക്കുന്ന രക്ഷകനുമായി വ്യക്തിപരമായ ബന്ധം അവർക്കില്ല. പരമ്പരാഗതമായും തങ്ങൾ വാർത്തെടുത്തതുമായ വൈകല്യങ്ങൾ അവരുടെ സ്വഭാവത്തിൽ വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശാസനയെ സ്വീകരിച്ച് മാനസാന്തരത്തിലേക്കുള്ള വിളിയെ കൈക്കൊള്ളുന്നത് വ്യത്യസ്തമായ കാര്യവുമാണ്. ദൈവത്തിൽ നിന്ന് തങ്ങൾ അന്യപ്പെട്ടു പോയതായും സ്വയത്തിനും പാപത്തിനും തങ്ങൾ അടിമപ്പെട്ടു പോയതായും പലർക്കും അനുഭവപ്പെടും. അതിന് നവീകരണം വരുത്തുവാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അവർ സ്വയത്തെ ക്രൂശീകരിക്കുകയല്ല, തങ്ങളെ മുഴുവനായി ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനുള്ള ദിവ്യശക്തിയായി അവർ അന്വേഷിക്കുന്നില്ല. ദിവ്യ പ്രതിരൂപത്തിനൊത്തു വാർത്തെടുക്കപ്പെടുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. സാധാരണഗതിയിൽ അവർ തങ്ങളുടെ അപൂർണതയെ അംഗീകരിക്കുമെങ്കിലും അവരുടെ പ്രത്യേകമായ പാപങ്ങളെ അവർ കൈവെടിയുന്നില്ല. ഓരോ തെറ്റായ പ്രവൃത്തിയോടും കൂടെ പഴയ സ്വാർത്ഥ പ്രകൃതി ശക്തി പ്രാപിക്കുകയാണ്. നിക്കോദേമോസിനോടുള്ള ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സത്യം മനസ്സിലാക്കി അംഗീകരിക്കുകയാണ് ഇപ്രകാരമുള്ളവരുടെ ഏക പ്രത്യാശ. നിങ്ങൾ പുതുതായി ജനിക്കണം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാൻ 3:7-3. പൂർണ്ണമായി ദൈവത്തെ സേവിക്കുകയാണ് യഥാർത്ഥ വിശുദ്ധി. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശരിയായ അവസ്ഥ. കലവറയില്ലാത്ത സമർപ്പണവും വിഭാഗിക്കപ്പെടാത്ത സേവനവും ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഹൃദയവും മനസ്സും ആത്മാവും ശക്തിയും അവൻ ആവശ്യപ്പെടുന്നു. സ്വാർത്ഥത പരിപാലിക്കപ്പെടുവാൻ പാടില്ല. തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല. പ്രവൃത്തിയുടെ തത്വം സ്നേഹമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൈവിക ഭരണകൂടത്തിൻ്റെ അടിസ്ഥാന തത്വം സ്നേഹമാണ്. ക്രിസ്ത്യാനിയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനവും സ്നേഹം തന്നെ ആയിരിക്കണം. അവനെ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കുന്നത് ഇതുമാത്രമാണ്. ത്യാഗത്തിൽ കൂടെ സ്നേഹം വെളിപ്പെട്ടു വരുന്നു. വീണ്ടെടുപ്പിൻ പദ്ധതി ത്യാഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അളക്കുവാനാകാത്ത വിധം വീതിയും ആഴവും ഉയരവുമുള്ളതാകുന്ന യാഗം ക്രിസ്തു നമുക്ക് വേണ്ടി സർവവും തന്നിരിക്കുന്നു. തങ്ങളെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി സർവവും യാഗമായി അർപ്പിക്കുന്നതിന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെല്ലാം ഒരുക്കമുള്ളവരായിരിക്കണം. എല്ലാറ്റിൻ്റെയും മുമ്പിൽ അവൻ്റെ ബഹുമാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ചിന്താധാര തന്നെയായിരിക്കണം. നാം യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനുവേണ്ടിയുള്ള ജീവിതത്തെ നാം സ്നേഹിക്കുകയും തിരുമുൽ കാഴ്ചകൾ അർപ്പിക്കുകയും അവനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യും. അധ്വാനം ലഘുവായി തോന്നും. വേദനയും കഠിനാധ്വാനവും ത്യാഗവും അവനുവേണ്ടി ചെയ്യുവാൻ നാം ആശിക്കും. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ ആഗ്രഹത്തോട് നാം സഹകരിച്ച് പ്രവർത്തിക്കും. അവന് തോന്നുന്നതുപോലുള്ള മൃദുലമായ ആഗ്രഹം മനുഷ്യാത്മാക്കൾക്ക് വേണ്ടി നമുക്കും അനുഭവമാകും. ഇതാണ് ക്രിസ്തുവിൻ്റെ മതം. ഇതിൽ കുറഞ്ഞു കാണുന്നതെല്ലാം കപടമാണ്. സത്യത്തിൻ്റെ വെറും തത്വമോ നാമമാത്ര ശിഷ്യത്വമോ ആരെയും രക്ഷിക്കുകയില്ല. നാം പൂർണ്ണമായി അവൻ്റെ പക്ഷത്തല്ല എങ്കിൽ നാം അവനുള്ളവരാകയില്ല. ക്രിസ്ത്യാനിത്വത്തിൽ അരമനസ്സോടെ നിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ ധൈര്യമില്ലാത്തവരും താല്പര്യത്തിൽ സ്ഥിരതയില്ലാത്തവരുമായിരിക്കുന്നത്. സ്വയത്തെയും ക്രിസ്തുവിനെയും സേവിക്കുവാനുള്ള പ്രയത്നം ഒരുവനെ പാറസ്ഥല കേൾവിക്കാരനാക്കുന്നു. പരീക്ഷ വരുമ്പോൾ അവൻ നിലനിൽക്കുകയില്ല. മുള്ളുകൾക്കിടയിൽ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. സുവിശേഷ വിത്ത് പലപ്പോഴും മുള്ളുകൾക്കും പാറകൾക്കുമിടയിൽ പതിക്കുന്നു. മനുഷ്യഹൃദയത്തിൽ ധാർമ്മിക രൂപാന്തരം നടക്കുന്നില്ലെങ്കിൽ, പഴയ സ്വഭാവവും പെരുമാറ്റങ്ങളും പഴയ പാപജീവിതവും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, സാത്താൻ്റെ താൽപ്പര്യങ്ങൾ ആത്മാവിൽ നിന്ന് ദൂരെ തകറ്റുന്നില്ലെങ്കിൽ കോതമ്പിൻ്റെ വിളവെടുപ്പ് തടസ്സപ്പെടും. മുള്ളുകൾ വിളവിനെ ഞെരുക്കി കോതമ്പിനെ നശിപ്പിക്കും. സത്യത്തിന്റെ വിലയേറിയ വിത്തിനു വേണ്ടി സ്ഥിരമായി ഒരുങ്ങുന്ന ഹൃദയത്തിൽ മാത്രം കൃപ വളർച്ച പ്രാപിക്കുന്നു. പാപത്തിന്റെ മുള്ളുകൾ ഏതു മണ്ണിലും വളരും, അതിന് കൃഷിയുടെ ആവശ്യമില്ല. എന്നാൽ കൃപ വളരുന്നതിന് സൂക്ഷ്മതയോടെ കൃഷി ഇറക്കേണ്ടത് ആവശ്യമാണ്. മുള്ളും പറക്കാരെയും വളരുവാൻ എപ്പോഴും ഒരുക്കമാണ്. എന്നാൽ വിശുദ്ധീകരണം എന്നത് തുടർച്ചയായി പുരോഗമിക്കേണ്ടതാണ്. ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ ഹൃദയം സൂക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, സ്വഭാവത്തെ പുതുക്കി മഹത്വപ്പെടുത്തുന്നതിന് പരിശുദ്ധാത്മാവ് ഇടപെടാതെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, പഴയ സ്വഭാവങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ വെളിപ്പെടും. മനുഷ്യർ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അഭിമാനിച്ചേക്കാം. എന്നാൽ അവർ സുവിശേഷത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ അവർ അഭിമാനിച്ചത് നിഷ്ഫലമായി തീരും. പാപത്തിന്റെ മേൽ അവർ വിജയം വരിക്കുന്നില്ല എങ്കിൽ പാപം അവരുടെ മേൽ വിജയം വരിക്കും. മുള്ളുകൾ വെട്ടി മാറ്റി എന്നത് ശരിയായിരിക്കാം, പക്ഷേ അവ വേരോടെ പിഴുതു മാറ്റിയില്ലെങ്കിൽ അവസാനം അത് ദേഹിയെ ചുറ്റിവളഞ്ഞ് നശിപ്പിക്കും. ദേഹിക്ക് അപകടകാരികളായ കാര്യങ്ങളെപ്പറ്റി ക്രിസ്തു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അവ ഈ ലോകചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വസ്തുക്കളെ മോഹിക്കുന്നതുമാണെന്ന് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉപജീവന ചിന്ത, ധനത്തിന്റെ ധാരാളിത്വം, ഈ ലോക ഉല്ലാസങ്ങൾ എന്നിവയാണെന്ന് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നു. ആത്മീയ വിപത്തായ വചനത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്. ക്രിസ്തുവിൽ നിന്നും പോഷക മൂല്യങ്ങൾ ദേഹിക്ക് ലഭിക്കാതെ വരികയും ഹൃദയം ആത്മീയമായി നശിക്കുകയും ചെയ്യും. ഈ ലോകത്തിന്റെ ചിന്ത ലോകചിന്തയെന്ന് പരീക്ഷയിൽ നിന്ന് ആരും തന്നെ വിമുക്തരല്ല. കഠിനാധ്വാനവും തൊഴിലിന്റെ ദൗർലഭ്യവും ഉപജീവന ചിന്തയെന്ന ഭയവും ദരിദ്രജനങ്ങൾക്ക് ക്ലേശങ്ങളും ഭാരങ്ങളും വർദ്ധിപ്പിക്കുന്നു. സമ്പത്ത് നഷ്ടപ്പെടുമെന്ന ഭയവും ലോകചിന്തകളും ധനവാന്മാരെ ഭയത്തിലാഴ്ത്തുന്നു. വയലിലെ പൂക്കളെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിച്ച പാഠം തന്റെ അനുഗാമികൾ പോലും പലപ്പോഴും മറന്നുകളയുന്നു. തന്റെ നിരന്തര സൂക്ഷിപ്പിൽ അവർ വിശ്വസിക്കുന്നില്ല. തങ്ങളുടെ ഭാരം അവന്റെ മേൽ ഇടാത്തതുകൊണ്ട് അവരുടെ ഭാരം വഹിക്കുവാൻ ക്രിസ്തുവിന് സാധിക്കുന്നില്ല. അപ്രകാരം സഹായത്തിനും ആശ്വാസത്തിനുമായി അവരെ രക്ഷകനിലേക്ക് അടുപ്പിക്കാതെ ഈ ലോകചിന്തകൾ ക്രിസ്തുവിൽ നിന്ന് അവരെ അകറ്റിക്കളയുന്നു. ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള അനേകർ ധനസമ്പാദനത്തിനായി തിരിയുന്നു. അവരുടെ ഊർജം മുഴുവൻ ധനാഗമ മാർഗങ്ങളിലും വ്യാപാരങ്ങളിലും ചെലവിടുകയും ആത്മീയ കാര്യങ്ങളിൽ അശ്രദ്ധരാകുകയും ചെയ്യുന്നു. ഇപ്രകാരം അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ഇരിപ്പാൻ തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. റോമർ 12:11. ആവശ്യങ്ങളിരിക്കുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടി നാം അധ്വാനിക്കേണ്ടതാണ്. ക്രിസ്ത്യാനികൾ ജോലി ചെയ്യുകയും വ്യാപാരങ്ങളിൽ ഏർപ്പെടുകയും വേണം. പാപം ചെയ്യാതെ ഇത് നടത്തുവാൻ അവർക്ക് സാധിക്കും. എന്നാൽ പലരും വ്യാപാരങ്ങളിൽ മുഴുകിപ്പോകുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുവാനോ തിരുവചന പഠനത്തിനോ ദൈവിക ശുശ്രൂഷകൾക്കോ സമയം കണ്ടെത്തുന്നില്ല. പലപ്പോഴും വിശുദ്ധിക്കും സ്വർഗത്തിനുമായി ദേഹം കാത്തിരിക്കുന്നു. പക്ഷേ ലോകചിന്തയിൽ നിന്നൊഴിഞ്ഞ് ശ്രേഷ്ഠതയേറിയതും അധികാരത്തോടുകൂടിയതുമായ പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിന് അവർ സമയമെടുക്കുന്നില്ല. നിത്യമായ കാര്യങ്ങൾക്ക് രണ്ടാം സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ലൗകിക കാര്യാദികൾക്ക് പ്രഥമ സ്ഥാനം അവർ കൊടുക്കുന്നു. വിത്ത് മുളച്ച് ഫലം കായ്പാൻ വഹിയാതെ വരുന്നു. കാരണം ദേഹിയുടെ ജീവൻ ലോകചിന്തകളെന്ന മുള്ളുകളിൽ നിന്ന് പോഷണം ലഭിപ്പാൻ ഏൽപ്പിക്കപ്പെട്ടു പോയിരിക്കുന്നു. വ്യത്യസ്തമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇപ്രകാരമുള്ള തെറ്റിൽ തീർച്ചയായും നിവദിക്കും. മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്. അവരുടെ ചുമതലകൾ അവരെ ഞെരുക്കുന്നു. ഉത്തരവാദിത്വങ്ങൾ ധാരാളമാണ്. ജോലി തിരക്ക് തിരുവചന ധ്യാനത്തെ അകറ്റി നിർത്തുന്നു. പ്രാർത്ഥനയോടും തിരുവചന പഠനത്തോടും കൂടെ ദൈവവുമായുള്ള സംസർഗം അവർ തള്ളിക്കളയുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ക്രിസ്തു പറഞ്ഞതിനെ അവർ മറന്നുകളയുന്നു. യോഹനാൻ 15:5. ക്രിസ്തുവിൽ നിന്ന് അകന്ന് അവർ നടക്കുന്നു. തന്റെ കൃപയാൽ അവരുടെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നില്ല. സ്വാർത്ഥതയുടെ സ്വഭാവ ഗുണങ്ങൾ അവർ വെളിപ്പെടുത്തുന്നു. മുഖ്യസ്ഥാനം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവരുടെ സേവനം ഇരുളടഞ്ഞതാകുന്നു. താഴ്മ ധരിക്കാത്ത ഹൃദയത്തിന്റെ ക്രൂരവും സ്നേഹരഹിതവുമായ സ്വഭാവം അവർ വെളിപ്പെടുത്തുന്നു. ക്രിസ്തീയ ജീവിതത്തിലെ തോൽവിയുടെ പ്രധാന രഹസ്യം ഇവിടെ കാണാം. ഇതുകൊണ്ടാണ് ഫലം നാമമാത്രമായി തീരുന്നത്. ധനത്തിന്റെ വഞ്ചന, ധനത്തോടുള്ള സ്നേഹത്തിന് വിവേചനാശക്തി നഷ്ടപ്പെടുത്തി വഞ്ചനയിൽ കൊടുക്കുവാനുള്ള കഴിവുണ്ട്. ലോകസമ്പത്ത് കൈവശമുള്ളവർ പലപ്പോഴും ദൈവമാണ് അവർക്ക് ധനം സമ്പാദിക്കുവാൻ ശക്തി കൊടുത്തിരിക്കുന്നതെന്ന സത്യം മറന്നുപോകുന്നു. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് അവർ പറയുന്നു. ആവർത്തനം 8:17. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിന് പകരം അവരുടെ ധനം സ്വയത്തെ ഉയർത്തിക്കാണിക്കുന്നു. ദൈവത്തിലുള്ള അവരുടെ ആശ്രയത്തിന്റെയും സമസൃഷ്ടങ്ങളോടുള്ള കടപ്പാടിന്റെയും ചിന്ത അവർക്ക് നഷ്ടമാകുന്നു. ദൈവനാമമഹത്വത്തിനും മനുഷ്യ സമൂഹത്തിന്റെ ഉന്നതിക്കും വേണ്ടി ഉപയോഗിക്കുവാനുള്ള ഒരു താലന്തായി ധനത്തെ കണക്കാക്കാതെ അവർ തങ്ങളെ തന്നെ സേവിക്കുവാൻ സമ്പത്ത് ഉപയോഗിക്കുന്നു. ധനം കൊണ്ട് മനുഷ്യനിൽ ദൈവീയ ഗുണവിശേഷങ്ങൾ വളർത്തിയെടുക്കുന്നതിന് പകരം സാത്താന്റെ ഗുണവിശേഷങ്ങൾ വളർത്തിയെടുക്കുന്നു. വചനത്തിന്റെ വിത്തിനെ മുള്ളുകൾ ഞെരുക്കിക്കളയുന്നു. സംസാരഭോഗങ്ങൾ, സ്വയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വിഷയം, മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള വിനോദങ്ങളിൽ അപകടം പതിയിരിപ്പുണ്ട്. ശാരീരിക ശക്തികളെ അവ ബലഹീനമാക്കുകയും മനസ്സിനെ മരവിപ്പിക്കുകയും ആത്മീയ വശങ്ങളെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളായ സ്വഭാവങ്ങൾ വിട്ടകലേണ്ടതാണ്. 1 പത്രോസ് 2:11. മറ്റു വിഷയമോഹങ്ങൾ, ഇവ അവയിൽ തന്നെ പാപപൂരിതമല്ല. എന്നാൽ ദൈവരാജ്യത്തേക്കാൾ അധികം ഈ വകയ്ക്ക് പ്രഥമ സ്ഥാനം മനുഷ്യർ കൊടുത്തുപോകുന്നു. മനസ്സിനെ ആകർഷിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന എന്തുതന്നെയായിരുന്നാലും അത് ആത്മാവിൻ്റെ ശത്രുവാണ്. മനസ്സ് യൗവനയുക്തവും ഉത്സാഹഭരിതവും ദ്രുതഗതിയിലുള്ള വളർച്ചയിലുമായിരിക്കുമ്പോൾ സ്വന്തമായ മോഹങ്ങളും സ്വയത്തെ സേവിക്കുന്നതിനുമുള്ള പരീക്ഷകളും ധാരാളമായിട്ടുണ്ടാകും. ലൗകിക പദ്ധതികൾ വിജയിക്കുകയാണെങ്കിൽ മനസാക്ഷിയെ നിർജ്ജീവമാക്കുന്ന മാർഗങ്ങളിൽ മുന്നോട്ടു പോകുന്നതിനുള്ള ചായ്വ് അധികമായിരിക്കും. യഥാർത്ഥ സ്വഭാവമഹിമയെ പ്രതിനിധീകരിക്കുന്ന സംഗതികളെ കൃത്യമായി വിലയിരുത്തുന്നതിൽ തടസ്സമനുഭവിക്കുകയും ചെയ്യും. പരിതസ്ഥിതികൾ ഇപ്രകാരമുള്ള വളർച്ചയ്ക്ക് അനുകൂലമാകുമ്പോൾ ദൈവവചനം വിലക്കിയിരിക്കുന്ന വഴികളിലേക്ക് അത് കൊണ്ടെത്തിക്കും. കുട്ടികളുടെ സ്വഭാവ രൂപീകരണ ഘട്ടത്തിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. യുവാക്കളെ ചുറ്റിവളയുന്ന ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ശരിയായ വിജയത്തെക്കുറിച്ചുമുള്ള വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ നൽകുന്ന സ്വാധീന വലയത്തെ സംബന്ധിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിനു പകരം എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലൗകിക ഉയർച്ച സുരക്ഷിതമാക്കുന്നതിന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ ക്രമീകരിച്ച് നടത്തുന്നു. അനേക മാതാപിതാക്കൾ തങ്ങളുടെ ഭവനം വൻ നഗരങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ പരിഷ്കാരങ്ങളിലേക്ക് തുറന്നുവിടുന്നു. ലൗകികത്വവും അഹങ്കാരവും വളർത്തിയെടുക്കുന്ന സ്വാധീന വലയത്തിലേക്ക് അവർ പെട്ടുപോകുന്നു. ഈ അന്തരീക്ഷത്തിൽ മനസ്സും ആത്മാവും മുരടിച്ചു പോകുന്നു. ജീവിതത്തിൻ്റെ മഹത്വം, ഉന്നതവുമായ ആദർശങ്ങൾ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞുപോകുന്നു. ദൈവമക്കളായി നിത്യതയ്ക്ക് അവകാശികളായി തീരേണ്ടതിനുള്ള അവസരം ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി വിനിമയം ചെയ്യുന്നു. വിനോദങ്ങളിലുള്ള താൽപ്പര്യം നിറവേറ്റിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിന് പല മാതാപിതാക്കന്മാരും പരിശ്രമിക്കുന്നു. കളികളിലും വിനോദങ്ങളിലും മുഴുകുവാൻ അനുവദിച്ചുകൊണ്ടും ഉല്ലാസ സംഘങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടും ആഡംബരത്തിനും സ്വാർത്ഥ താൽപ്പര്യ പൂർത്തീകരണത്തിനും യഥേഷ്ടം പണം കൊടുത്തുകൊണ്ടും അവർ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. വിനോദ താൽപ്പര്യങ്ങളിൽ മുഴുകുന്തോറും ആ ശീലങ്ങൾ ബലവത്തായിത്തീരുന്നു. യുവാക്കളുടെ ആഗ്രഹങ്ങൾ വിനോദങ്ങളിൽ മുഴുകി വരുന്തോറും അതുതന്നെയാണ് ജീവിതത്തിൻ്റെ മഹത്തായ ലക്ഷ്യമെന്ന് അവർ ചിന്തിക്കുന്നു. അലസതയുടെയും സ്വാർത്ഥതയുടെയും സ്വഭാവങ്ങളിൽ വളരുന്തോറും യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറുവാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായിരിക്കേണ്ട സഭ പോലും വിനോദങ്ങളും സ്വാർത്ഥ സ്നേഹവും വളർത്തിക്കൊണ്ടുവരുന്നതായി കാണുന്നു. മതപരമായ ആവശ്യങ്ങൾക്ക് പണം സ്വരൂപിക്കേണ്ടി വരുമ്പോൾ പല സഭകളും പിന്തുടരുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ്? കച്ചവടങ്ങൾ, സദ്യകൾ, പ്രദർശന വിൽപ്പനകൾ, ഭാഗ്യക്കുറികൾ തുടങ്ങിയവയെല്ലാം അവർ സംഘടിപ്പിക്കുന്നു. ദൈവാരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന സ്ഥലം പലപ്പോഴും സദ്യ നടത്തിയും കുടിച്ചും വാങ്ങിയും വിറ്റും മലിനമാക്കുന്നു. ദൈവാലയത്തോടുള്ള ബഹുമാനവും ദൈവിക ആരാധനയോടുള്ള ആദരവും യുവ മനസ്സുകളിൽ കുറഞ്ഞു വരുന്നു. സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കെതിരെയുള്ള മതിൽക്കെട്ട് ബലഹീനമായി പോകുന്നു. സ്വാർത്ഥത, ഭോഗേച്ഛ, ആഡംബര പ്രേമം എന്നിവ കടന്നുവരികയും അതിൽ താൽപ്പര്യം കാണിക്കുന്തോറും ബലപ്പെടുകയും ചെയ്യുന്നു. ഉല്ലാസ കേന്ദ്രങ്ങളും വിനോദശാലകളും നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വൻ നേട്ടങ്ങൾ നേടിക്കൊടുക്കാമെന്ന് ചിന്തിച്ച് നഗരജീവിതം തിരഞ്ഞെടുക്കുന്ന മാതാപിതാക്കൾ നിരാശയിൽ പെട്ടുപോകുകയും തങ്ങളുടെ വലിയ തെറ്റിനെക്കുറിച്ച് അനുദപിക്കുമ്പോൾ സമയം വൈകിപ്പോയതായി കാണുകയും ചെയ്യും. ഇന്നത്തെ പട്ടണങ്ങൾ വളരെ വേഗം സോദോമിനും ഗൊമോറയ്ക്കും തുല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അനവധിയായ അവധി ദിവസങ്ങൾ അലസതയെ വളർത്തിയെടുക്കുന്നു. ആവേശകരമായ കളികൾ, തിയേറ്ററുകളിൽ പോകൽ, കുതിരപ്പന്തയം, ചൂതുകളി, മദ്യപാനം, ആഹ്ലാദ തിമർപ്പ് എന്നിവ വികാരങ്ങളെ ഉദ്ദീപിപ്പിച്ച് പ്രവർത്തനമുഖരിതമാക്കുന്നു. സർവ്വസാധാരണമായ ഒഴുക്കിൽപ്പെട്ട് യുവാക്കൾ നശിച്ചു പോകുന്നു. വിനോദങ്ങളിൽ താൽപ്പര്യപ്പെടുന്നവർ പരീക്ഷകളുടെ പ്രവാഹത്തിന് വാതിൽ തുറന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ തങ്ങളെ സാമൂഹ്യമായ ഉല്ലാസങ്ങൾക്കും ചിന്താരഹിതമായ ആനന്ദത്തിനും ഏൽപ്പിച്ചു കൊടുക്കുകയും ഉല്ലാസപ്രേമികളോടുള്ള അവരുടെ ബന്ധം മനസ്സിനെ ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നു. വിഷയസുഖങ്ങളിൽ മാറി മാറി ഉല്ലസിച്ചുകൊണ്ട് അവസാനം അവർ ഫലപ്രദമായി ജീവിതം നയിക്കുന്നതിന് കഴിവും താൽപ്പര്യവും ഇല്ലാത്തവരായി മാറുന്നു. അവരുടെ മത താൽപ്പര്യങ്ങൾ തണുത്തുറയുകയും ആത്മീയ ജീവിതം ഇരുളടഞ്ഞതായി തീരുകയും ചെയ്യുന്നു. ആത്മാവിൻ്റെ മഹത്തായ കഴിവുകളും മനുഷ്യനെ ആത്മീയ ലോകവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളും തകിടം മറിയുന്നു. ചുരുക്കം ചിലർ തങ്ങൾക്ക് പറ്റിയ അമളി കണ്ടുണർന്ന് മാനസാന്തരപ്പെടുമെന്നുള്ളത് ശരിയാണ്. ചിലപ്പോൾ ദൈവം അവരോട് ക്ഷമിക്കുമായിരിക്കും. എന്നാൽ അവർ തങ്ങളുടെ സ്വന്തം ദേഹിയെ മുറിപ്പെടുത്തുകയും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നാശം വരുത്തിവെക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. തെറ്റും ശരിയും തമ്മിൽ വിവേചിച്ചറിയുവാനുള്ള കഴിവുകളെ അവർ നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വഴികാട്ടുന്ന ശബ്ദം വേഗം മനസ്സിലാക്കുന്നതിനോ സാത്താൻ്റെ വഞ്ചനകളെ തിരിച്ചറിയുന്നതിനോ അവർക്ക് സാധിക്കാതെ വരുന്നു. പലപ്പോഴും അപകടഘട്ടം വരുമ്പോൾ അവർ പരീക്ഷയിൽ പെട്ടുപോവുകയും ദൈവത്തിൽ നിന്ന് അകന്നു മാറുകയും ചെയ്യുന്നു. അവരുടെ ഉല്ലാസ തിമിർപ്പേകിയ ജീവിതം ഈ ലോകത്തിൽ തന്നെ നാശം ഭവിപ്പിക്കുന്നതും വരുവാനുള്ള ലോകത്തിൽ കടക്കാൻ വകയാതാക്കുന്നതും ആയിത്തീരുന്നു. മനുഷ്യാത്മാവിനോട് കളിക്കുന്നതിന് സാത്താൻ ലോകചിന്തകളും ധനവും ആഹ്ലാദങ്ങളും പ്രയോഗിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു എന്ന മുന്നറിയിപ്പ് നമുക്ക് നൽകിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:15-16. ഒരു തുറന്ന പുസ്തകം പോലെ മനുഷ്യഹൃദയങ്ങൾ വായിക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ലൂക്കോസ് 21:34. പരിശുദ്ധാത്മ പ്രേരിതനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക: ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. 1 തിമൊഥെയൊസ് 6:9-10. നിലം ഒരുക്കുന്നത്. വിതയുടെ വിവിധ ഫലങ്ങൾ നിലത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് വിതയ്ക്കുന്നവൻ്റെ ഉപമയിലുടനീളം ക്രിസ്തു പ്രതിപാദിക്കുന്നു. വിതയ്ക്കുന്നവനും വിത്തിനും വ്യത്യാസമില്ല. നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ദൈവവചനം അതിൻ്റെ പ്രവൃത്തി നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നമ്മിൽ തന്നെ കാണപ്പെടുമെന്ന് അവൻ പഠിപ്പിക്കുന്നു. അതിൻ്റെ ഫലം നമ്മുടെ നിയന്ത്രണത്തിന് അതീതമല്ല. നമുക്ക് നമ്മെ തന്നെ മാറ്റുവാൻ സാധിക്കുകയില്ല എന്നത് ശരിയാണ്. എന്നാൽ തിരഞ്ഞെടുക്കുവാനുള്ള ശക്തി നമ്മുടേതാണ്. നാം എന്തായി തീരണമെന്നുള്ളത് നമ്മുടെ തീരുമാനത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. വഴിയരികിലെയും പാറസ്ഥലത്തെയും മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്തെയും കേൾവിക്കാർ അപ്രകാരം തന്നെ ആയിരിക്കേണ്ട ആവശ്യമില്ല. ലൗകിക കാര്യാദികളിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന മനുഷ്യരെ അതിൽ നിന്ന് കരകയറ്റുന്നതിനും നശിച്ചു പോകാത്ത നിത്യധനത്തിനു വേണ്ടിയുള്ള ആഗ്രഹം ഹൃദയത്തിൽ അങ്കുരിപ്പിക്കുന്നതിനും പരിശുദ്ധാത്മാവ് അവസരം കാത്തിരിക്കുന്നു. ദൈവവചനത്തിന് ചെവി കൊടുക്കാതെയും അതിനെ നിഷേധിച്ചും കൊണ്ട് മനുഷ്യർ പിന്തിരിയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടാണ്. നല്ല വിത്ത് വേരുന്നതിനെ തടഞ്ഞുകൊണ്ടും അതിൻ്റെ വളർച്ചയെ തടയുന്ന ദുഷ്ടതയെ വളരാൻ അനുവദിച്ചുകൊണ്ടും ഹൃദയത്തെ കഠിനപ്പെടുത്തിയിരിക്കുന്ന അവർ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. ഹൃദയമെന്ന തോട്ടത്തിൽ കൃഷി ഇറക്കപ്പെടേണ്ടത് ആവശ്യമാണ്. പാപത്തെക്കുറിച്ച് ആഴമായി അനുതപിച്ചുകൊണ്ട് കട്ടകൾ പൊടിച്ചു നിരത്തേണ്ടതുണ്ട്. വിഷലിപ്തമായ സാത്താന്യ കളകൾ വേരോടെ പിഴുതെറിയപ്പെടണം. ഒരിക്കൽ മുൾച്ചെടികളാൽ നിറയപ്പെട്ടുപോയ നിലം നിരന്തരമായ അധ്വാനം കൊണ്ട് പുനരുദ്ധരിക്കപ്പെടണം. സ്വാഭാവിക ഹൃദയത്തിൻ്റെ ദുഷ്ടതാൽപ്പര്യങ്ങളെ ജയിക്കുന്നതിന് യേശുവിൻ്റെ നാമത്തിലും ശക്തിയിലുമുള്ള ആത്മാർത്ഥ പ്രയത്നം ആവശ്യമായിരിക്കുന്നു. തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ കർത്താവ് നമ്മോട് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവിൻ, നീതിയിൽ വിതപ്പിൻ, ദയയ്ക്ക് തക്കവണ്ണം കൊയ്വിൻ. യിരെമ്യാവ് 4:3, ഹോശേയ 10:12. നമുക്ക് വേണ്ടി ഈ വേല പൂർത്തിയാക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവനോടൊത്ത് സഹകരിക്കുവാൻ താൻ നമ്മോട് ആവശ്യപ്പെടുന്നു. സുവിശേഷം സ്വീകരിക്കത്തക്ക വിധം ഹൃദയത്തെ ഒരുക്കുന്ന പ്രവർത്തനം വിതയ്ക്കുന്നവർക്ക് ചെയ്യുവാനുണ്ട്. വചന ശുശ്രൂഷയിൽ കൂടുതൽ പ്രസംഗവും ഹൃദയത്തെ ഒരുക്കുന്ന പ്രവർത്തനം വളരെ കുറച്ചു മാത്രമേ കാണപ്പെടുന്നുള്ളൂ. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഹൃദയങ്ങൾക്ക് വേണ്ടി വ്യക്തിഗത പ്രയത്നം വളരെ അത്യാവശ്യമാണ്. ക്രിസ്തു തുല്യമായ അനുകമ്പയോടുകൂടെ നാം വ്യക്തിപരമായി മനുഷ്യരുടെ സമീപം വരേണ്ടതാണ്. എന്നിട്ട് നിത്യജീവന്റെ വലിയ വസ്തുതകളിലേക്ക് അവരുടെ താൽപ്പര്യം ഉണർത്തേണ്ടിയിരിക്കുന്നു. വഴിയോരത്തിൽ എന്ന പോലെ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയതായിരുന്നേക്കാം. അവർക്ക് രക്ഷകനെ പരിചയപ്പെടുത്തുന്നത് വ്യർത്ഥമായ പ്രവർത്തനമാണെന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ന്യായവാദം തോൽവിയടയുകയും വാദപ്രതിവാദം ബലഹീനമാവുകയും ചെയ്യുന്നിടത്ത് വ്യക്തിഗത സുവിശേഷീകരണത്തിൽ കൂടെയുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം കല്ലായ ഹൃദയത്തെ മൃദുലമാക്കുകയും സത്യത്തിൻ്റെ വിത്ത് വേരൂന്നുകയും ചെയ്യും. ഇപ്രകാരം മുള്ളുകൾക്കിടയിൽപ്പെട്ട് നല്ല വിത്ത് ഞെരുങ്ങിപ്പോകാതെയും ആഴമില്ലാത്ത മണ്ണിൽ നശിച്ചു പോകാതെയും സൂക്ഷിക്കുന്നതിന് വിതയ്ക്കുന്നവർക്ക് ചിലത് ചെയ്യുവാനുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭദശയിൽ തന്നെ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ഓരോ വിശ്വാസിയെയും പഠിപ്പിച്ചിരിക്കണം. ക്രിസ്തുവിൻ്റെ യാഗം കൊണ്ട് മാത്രം ഒരുവൻ രക്ഷ പ്രാപിക്കുന്നില്ല എന്നും ക്രിസ്തുവിൻ്റെ ജീവിതം അവൻ തൻ്റേതാക്കി തീർക്കണമെന്നും ക്രിസ്തുവിൻ്റെ സ്വഭാവം അവൻ്റെ സ്വഭാവമായി തീരണമെന്നും അവനെ പഠിപ്പിക്കേണ്ടതാണ്. തങ്ങൾ ഭാരങ്ങൾ വഹിക്കേണ്ടതാണെന്നും സ്വാഭാവിക ചായ്വുകളെ ഉപേക്ഷിക്കേണ്ടതാണെന്നും എല്ലാവരെയും മനസ്സിലാക്കിപ്പിക്കണം. തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പിന്തുടരുകയും നല്ല ഭടന്മാരായി പ്രതികൂലങ്ങളെ നേരിടുകയും ചെയ്യുന്നതിലുള്ള അനുഗ്രഹം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അവൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കുവാനും എല്ലാ ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനും അവർക്ക് അറിയാമായിരിക്കണം. ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ നേടുന്നതിലുണ്ടാകുന്ന ആനന്ദം അവർ രുചിച്ചറിയേണ്ടതാണ്. നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള താൽപ്പര്യത്തിലും സ്നേഹത്തിലും അവർ സ്വാർത്ഥത എന്നത് കൺമുന്നിൽ നിന്ന് മാറ്റിക്കളയും. ലോകസ്നേഹത്തിൻ്റെ ഭാരങ്ങളും വേദനകളും അവരിൽ നിന്ന് അകന്നുപോകും. സത്യത്തിൻ്റെ കലപ്പ അതിൻ്റെ വേല നിർവഹിക്കും. കഠിനമായ നിലത്തെ അത് ഉഴുതുമറിക്കും. മുള്ളുകളെ അത് മുറിച്ചു മാറ്റുകയല്ല, വേരോടെ പിഴുതെറിയും. നല്ല നിലം. വിതയ്ക്കുന്നവന് എല്ലായ്പ്പോഴും നിരാശയുടെ അനുഭവം ഉണ്ടാകുകയില്ല. നല്ല നിലത്ത് വീണ വിത്തിനെക്കുറിച്ച് രക്ഷകൻ ഇപ്രകാരം പറയുന്നു: നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ഈ ഉപമയിൽ പ്രതിപാദിക്കുന്ന ഗുണമുള്ള നല്ല ഹൃദയം എന്നത് പാപമില്ലാത്ത ഹൃദയമല്ല. കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നവരോടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് ക്രിസ്തു പറഞ്ഞു. മർക്കോസ് 2:17. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴ്പ്പെടുന്ന ഒരു നല്ല ഹൃദയം അവന് ഉണ്ടായിരിക്കും. അവൻ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും തനിക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. സത്യം ഗ്രഹിച്ചറിയുവാനും അതനുസരിക്കുവാനുമുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അവനിലുണ്ടായിരിക്കും. വിശ്വസിക്കുന്ന ഹൃദയമാണ് നല്ല ഹൃദയം. ദൈവവചനത്തിൽ അത് വിശ്വസിക്കുന്നു. വിശ്വാസം കൂടാതെ വചനം സ്വീകരിപ്പാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. എബ്രായർ 11:6. ഇങ്ങനെയുള്ളവനാണ് വചനം കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവൻ. ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന പരീശന്മാർ കാണാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണുകളെയും കേൾക്കാതിരിക്കേണ്ടതിന് അവരുടെ ചെവികളെയും അടച്ചു കളഞ്ഞു. ആയതിനാൽ അവരുടെ ഹൃദയത്തിന് ഉള്ളിൽ കടന്നു ചെല്ലുവാൻ സത്യത്തിന് കഴിഞ്ഞില്ല. മനഃപൂർവമായ അവരുടെ അജ്ഞതയ്ക്കും സ്വന്തമായി സൃഷ്ടിച്ച അന്ധതയ്ക്കും അവർ ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്നു. ഉപദേശത്തിന് മനസ്സ് തുറക്കുകയും വിശ്വസിക്കാൻ ഒരുക്കമായിരിക്കുകയും വേണമെന്ന് ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. വിശ്വാസമുള്ള കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്തതുകൊണ്ട് ക്രിസ്തു അവരെ അനുഗ്രഹിച്ചു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ടു തന്നെ നല്ല നിലത്തിലെ കേൾവിക്കാർ വചനം കൈക്കൊള്ളുന്നു. 1 തെസ്സലോനിക്കർ 2:13. തന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദമായി തിരുവചനം സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥമായി ഗ്രഹിക്കുന്നവൻ. വചനത്തിൻ്റെ മുന്നിൽ അവൻ വിറയ്ക്കുന്നു. അവന് അത് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് ഗ്രഹിക്കുന്നതിന് അവൻ ഹൃദയവും മനസ്സും തുറന്നുകൊടുക്കുന്നു. അപ്പോസ്തലനായ പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞ കൊർന്നല്യോസും സ്നേഹിതരും ഇങ്ങനെയുള്ളവരാണ്. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 10:33. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിന് ആധാരമായിരിക്കുന്നത് ബുദ്ധിസാമർത്ഥ്യമല്ല, നേരെ മറിച്ച് ഉദ്ദേശശുദ്ധിയും ആത്മാർത്ഥതയുമുള്ള കീഴ്പ്പെടുന്ന വിശ്വാസവുമാണ്. താഴ്മയുള്ള ഹൃദയത്തോടുകൂടെ ദിവ്യ നടത്തിപ്പിനായി അന്വേഷിക്കുന്നവരെ ദൈവദൂതന്മാർ അതിലേക്ക് ആനയിക്കും. സത്യത്തിൻ്റെ വലിയ നിധിശേഖരങ്ങൾ അവർക്കായി പരിശുദ്ധാത്മാവ് തുറന്നുകൊടുക്കും. നല്ല നിലത്തെ കേൾവിക്കാർ വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. സാത്താൻ തൻ്റെ സകല സൈന്യത്തോടും കൂടെ പരിശ്രമിച്ചാലും അവരെ പറിച്ചെടുക്കുവാൻ സാധ്യമല്ല. വചനം വെറുതെ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതിൽ കാര്യമില്ല. തിരുവചനം കൊണ്ടുള്ള പ്രയോജനം ആഗ്രഹിക്കുന്നവർ അവന് നൽകിയിരിക്കുന്ന സത്യത്തിൽ ധ്യാനിക്കേണ്ടതാണ്. ആത്മാർത്ഥത നിറഞ്ഞ ശ്രദ്ധയോടും പ്രാർത്ഥനാനിരതമായ ചിന്തയോടും കൂടെ അവർ സത്യവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയും തിരുവചനത്തിൽ നിന്ന് ആഴമായി പഠനം ചെയ്യുകയും വേണം. മഹൽ ചിന്തകളാലും വിശുദ്ധ ധ്യാനത്താലും നമ്മുടെ മനസ്സ് നിറയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ്റെ സ്നേഹത്തിലും കൃപയിലും നാം ധ്യാനിക്കണമെന്നും വീണ്ടെടുപ്പിൻ പദ്ധതിയിലുള്ള ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനം പഠിക്കണമെന്നും നമ്മോട് അവൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ സത്യം തിരിച്ചറിയുന്നതിനുള്ള നമ്മുടെ കഴിവ് അധികമധികം വ്യക്തമായി വരികയും ഹൃദയവിശുദ്ധിക്കും പാവന ചിന്തകൾക്കുമുള്ള നമ്മുടെ താൽപ്പര്യം ഉന്നത തലത്തിലെത്തിച്ചേരുകയും ചെയ്യും. പരിശുദ്ധ ചിന്തകളുടെ പാവന അന്തരീക്ഷത്തിൽ വസിക്കുന്ന ആത്മാവ് തിരുവചന പഠനത്തിൽ കൂടെ ദൈവവുമായി സമ്പർക്കത്തിൽ വരികയും രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. ഫലം നൽകുന്നു. വചനം കേട്ട് പ്രമാണിക്കുന്നവൻ അനുസരണത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നു. ആത്മാവിലേക്ക് സ്വീകരിക്കപ്പെടുന്ന ദൈവവചനം നല്ല പ്രവൃത്തികളിൽ കൂടെ പ്രകടമാകുന്നു. ക്രിസ്തു തുല്യമായ സ്വഭാവത്തിലും ജീവിതത്തിലും കൂടെ അതിൻ്റെ ഫലം കാണപ്പെടുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് ക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 40:8. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. 5:30. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് തിരുവചനം പറയുന്നു. 1 യോഹന്നാൻ 2:6. പലപ്പോഴും ദൈവവചനം മനുഷ്യൻ്റെ പരമ്പരാഗതവും വാർത്തെടുക്കപ്പെട്ടതുമായ സ്വഭാവ സവിശേഷതകളോടും പെരുമാറ്റങ്ങളോടും എതിരായി വരുന്നു. എന്നാൽ നല്ല നിലത്തിലെ കേൾവിക്കാരൻ വചനം കേട്ട ശേഷം അതിൻ്റെ എല്ലാവിധ വ്യവസ്ഥകളെയും ആവശ്യങ്ങളെയും അംഗീകരിക്കുന്നു. അവൻ്റെ സ്വഭാവം, ആചാരം, പെരുമാറ്റം എന്നിവയെല്ലാം ദൈവവചനത്തിന് കീഴ്പ്പെടുത്തുന്നു. അവന്റെ കാഴ്ചപ്പാടിൽ മാനുഷിക കൽപ്പനകളെല്ലാം നിത്യനായി ദൈവത്തിന്റെ വചനത്തിനു മുമ്പിൽ നിസ്സാരങ്ങളായി കാണപ്പെടുന്നു. പൂർണ്ണഹൃദയത്തോടും ഏക ലക്ഷ്യത്തോടും കൂടെ അവൻ നിത്യജീവനു വേണ്ടി അന്വേഷിക്കുകയും നഷ്ടം, പീഡനം, മരണം എന്നിവയുടെ മധ്യേ ആയിരുന്നാൽ പോലും സത്യത്തോട് അനുസരണ കാണിക്കുകയും ചെയ്യും. ക്ഷമയോടെ അവർ ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവവചനം കൈക്കൊള്ളുന്നവരാരും തന്നെ പ്രയാസത്തിൽ നിന്നും കഷ്ടത്തിൽ നിന്നും ഒഴിവാകുന്നില്ല. പക്ഷേ പീഡകളേറി വരുമ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനി ഒരിക്കലും അസ്വസ്ഥനോ അവിശ്വസ്തനോ ആശയറ്റവനോ ആയിത്തീരുന്നില്ല. വസ്തുതകളുടെ ശരിയായ അനന്തരഫലവും ദൈവ നടത്തിപ്പിൻ്റെ ഉദ്ദേശങ്ങളും നാം കാണുന്നില്ലെങ്കിലും നമ്മുടെ ധൈര്യം നാം തള്ളിക്കളയരുത്. കർത്താവിൻ്റെ സൗമ്യമായ കൃപകളെ ഓർത്തുകൊണ്ടും നമ്മുടെ ചിന്താകുലങ്ങൾ അവൻ്റെ മേലിട്ടുകൊണ്ടും തൻ്റെ രക്ഷയ്ക്കായി ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കേണ്ടതാണ്. പ്രതിസന്ധികളിൽ കൂടെ ആത്മീയ ജീവിതം ശക്തി പ്രാപിക്കുന്നു. പരീക്ഷകൾ നേരിടുമ്പോൾ സ്വഭാവശ്രേഷ്ഠതയും വിലപ്പെട്ട ആത്മീയ കൃപകളും വളർത്തപ്പെടുന്നു. വിശ്വാസം, സൗമ്യത, സ്നേഹം എന്നിവയുടെ പൂർണ്ണമായ ഫലങ്ങൾ വളർച്ച പ്രാപിക്കുന്നത് കൊടുങ്കാറ്റ്, കാർമേഘം, അന്ധകാരം എന്നിവകളുടെ മധ്യത്തിലാണ്. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിനു കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ, യാക്കോബ് 5:7. അപ്രകാരം ദൈവവചനം തൻ്റെ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നതിന് ക്രിസ്ത്യാനി ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾക്കായി നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രസ്തുത ഫലങ്ങൾ പുറപ്പെടുവിക്കത്തക്ക വിധമുള്ള പരിസ്ഥിതികളിൽ നമ്മെ പ്രവേശിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കുത്തരം തരുവാൻ ദൈവം പ്രവർത്തിക്കുന്നു. എന്നാൽ നാം ദൈവോദ്ദേശം മനസ്സിലാക്കാതെ അത്ഭുതസ്തബ്ധരാകുന്നു. എന്നാലും ഫലം കായ്ച്ചു വളർച്ച പ്രാപിക്കാതെ ആർക്കും തന്നെ ഈ കൃപകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ദൈവവചനം സ്വീകരിക്കുകയും അത് മുറുകെ പിടിച്ചുകൊള്ളുകയും അതിൻ്റെ നിയന്ത്രണത്തിന് നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ടത് പൂർണ്ണമായി കഴിഞ്ഞു. യേശു അവനോട്, "എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും" യോഹന്നാൻ 14:23. ബലമേറിയതും പൂർണ്ണവുമായ മനസ്സിൻ്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. സകലവും സഹിക്കാൻ സഹായിക്കുന്ന ഉറവയുമായി ജീവനുള്ള ബന്ധം നാം അനുഭവിക്കും. ദൈവിക ജീവിതത്തിൽ നാം യേശു ക്രിസ്തുവിന് അടിമപ്പെട്ട് മുന്നേറും. സ്വാർത്ഥത നിറഞ്ഞ സാധാരണ ജീവിതം നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല. ക്രിസ്തു നമ്മിൽ ജീവിക്കും. നമ്മുടെ പ്രകൃതിയിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം പുനർജനിക്കും. ഇപ്രകാരം നാം ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. 30, 60, 100 മേനിയായി ഫലം കായ്ക്കും.